പാഠം ഒന്ന്. സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. കർത്താവ് അബ്രാഹത്തോട് അരുൾ ചെയ്യുന്നു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. ഞാനും നീയും നിനക്കു ശേഷം നിന്റെ സന്തതികളിൽ തമ്മിൽ തലമുറ തലമുറയായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. ഭൂമുഖത്തുള്ള സകല ജനപദങ്ങളെയും ഒരു കുടുംബമായി ഒന്നിപ്പിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ നിർണായകമായ തുടക്കമായിരുന്നു ഈ തിരഞ്ഞെടുപ്പും ഉടമ്പടിയും. അബ്രാഹത്തിൻ്റെ വിളിയും വാഗ്ദാനവും. പാപം വഴി അധപ്പതിച്ച് ചിതറിപ്പോയ മനുഷ്യമക്കളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിനും രക്ഷയിലേക്കും ദേവപുത്രസ്ഥാനത്തേക്കും ഉയർത്തുന്നതിനും ദൈവം തീരുമാനിച്ചു. അതിനൊരുക്കമെന്ന നിലയിൽ അവിടുന്ന് അബ്രാഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു പുതിയ ജനതയ്ക്ക് രൂപം കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചു. വിശ്വാസവും അനുസരണവും വഴി അബ്രാഹം ദൈവത്തിന് പ്രത്യുത്തരം നൽകി. അബ്രാഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. സാറ പ്രായം കവിഞ്ഞവളുമായിരുന്നു. ഈ അവസ്ഥയിലാണ് അബ്രാഹത്തിന് ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നൽകിയത്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന വിശ്വാസത്തിൽ അബ്രാഹം സ്വദേശം വിട്ട് യാത്ര തിരിച്ചു. ദൈവിക വാഗ്ദാനത്തിൽ വിശ്വസിച്ച അബ്രാഹത്തിൻ്റെ അനുസരണവും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വിശ്വാസവും അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കി. സന്താന ഭാഗ്യം നൽകി ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു. യാക്കോബിൻ്റെ മക്കൾ ഇസ്രായേൽ. ദൈവം അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ഇസഹാക്കിനോടും യാക്കോബിനോടും ആവർത്തിച്ചു. 12 ഗോത്രങ്ങളുടെ പിതാവായിത്തീർന്ന യാക്കോബിന് ഇസ്രായേൽ എന്ന നാമം നൽകി. അങ്ങനെ യാക്കോബിൻ്റെ സന്താന പരമ്പര ഇസ്രായേൽ എന്നറിയപ്പെടാൻ ഇടയായി. ദൈവം അവരെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാക്കി. അവർ വാഗ്ദാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അവകാശികളാവുകയും ചെയ്തു. യാക്കോബിൻ്റെ പുത്രനായ ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ താമസിക്കാൻ തുടങ്ങി. അവർ അവിടെ ഒരു വലിയ ജനസമൂഹമായി മാറി. മോശയുടെ വിളിയും ഇസ്രായേലിൻ്റെ വിമോചനവും. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും സമ്പന്നരായിത്തീർന്ന ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ ഭരണാധികാരികൾ അസൂയയോടെയാണ് വീക്ഷിച്ചത്. അവർ ക്രമേണ ഇസ്രായേൽക്കാരെ ഞെരുക്കാൻ തുടങ്ങി. അടിമകളെപ്പോലെ കഠിനാധ്വാനം ചെയ്യിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അടിമത്തത്തിൻ്റെയും പീഡനത്തിൻ്റെയും നടുവിൽ നിസ്സഹാരായിത്തീർന്ന ഈ ജനത്തെ മോചിപ്പിക്കാനും അബ്രാഹത്തോടും സന്തതികളോടും വാഗ്ദാനം ചെയ്തതുപോലെ അവരെ സ്വന്തം ജനമാക്കുവാനും ദൈവം നിശ്ചയിച്ചു. അതിനായി അവിടുന്ന് മോശയെ വിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നുയരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം രൂപം കൊള്ളുന്നു. ദൈവം മോശ വഴി യാക്കോബിൻ്റെ മക്കളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ നയിച്ചു. തന്നെ ആരാധിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോട് സീനായി മലയിൽ വെച്ച് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ഇപ്രകാരമായിരുന്നു. യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഈ വിമോചനവും ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ സ്വന്തം ജനമാക്കുന്നതിനു വേണ്ടിയായിരുന്നു. മോശയോട് അരുൾ ചെയ്ത വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ദൈവത്താൽ വിളിച്ച് ഒന്നിച്ചു ചേർക്കപ്പെട്ട അവിടുത്തെ സ്വന്തം ജനമായിത്തീർന്നവരെയാണ് പഴയ നിയമത്തിൽ കഹാൽ അഥവാ എക്ലേസിയ എന്ന് വിളിക്കുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ച് ഈ പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചപ്പോൾ ഇതിന് മതപരമായ അർത്ഥം ലഭിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ എക്ലേസിയ എന്ന പദം മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, ഇസ്രായേൽ ജനം ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ്. രണ്ട്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ വിളിച്ചു കൂട്ടപ്പെട്ടത്. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുക എന്നതാണ് ആ ലക്ഷ്യം. മൂന്ന്, തിരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു. പുതിയ ഉടമ്പടിയും പുതിയ ദൈവജനവും. ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം വിശ്വസ്തതയോടെ പാലിക്കുന്നതിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. പലപ്പോഴും അവർ അവിശ്വസ്തരായി വിജാതീയ ദേവന്മാരെ ആരാധിച്ചു. എന്നിട്ടും ദൈവം തൻ്റെ ഉടമ്പടി മറന്നില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി അവിടുന്ന് അലംഘനീയമായ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്നും താൻ അവർക്ക് ദൈവവും അവർ തനിക്ക് സ്വന്തം ജനവുമായിരിക്കുമെന്നും അരുൾ ചെയ്തു. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. സമയത്തിൻ്റെ തികവിൽ ദൈവപുത്രനായ ഈശോ തൻ്റെ ജീവിത മരണോത്ഥാനങ്ങളിലൂടെ ഈ ഉടമ്പടി യാഥാർത്ഥ്യമാക്കി. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും സ്വന്തം ശരീരരക്തങ്ങളാക്കി നൽകിക്കൊണ്ട് അവിടുന്ന് സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. കുരിശിലെ ആത്മയാഗത്തിൽ ആ ഉടമ്പടി പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ ദൈവം തൻ്റെ ഏകജാതൻ്റെ ഭരണത്തിലൂടെ മനുഷ്യരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുകയും അവരുടെ പാപത്തെ മനസ്സിൽ വയ്ക്കാതെ എന്നേക്കുമായി മറന്നുകളയുകയും ചെയ്തു. അവിടുന്ന് വഴി നാം ദൈവത്തിന് സ്വീകാര്യരായി തീരേണ്ടതിന് പാപമറിയാത്ത അവിടുന്ന് നമ്മുടെ പാപഭാരം ചുമന്നു. തൻ്റെ മരണത്തിലൂടെ മനുഷ്യരെ ദൈവത്തോട് ഐക്യപ്പെടുത്തുകയും ദൈവഭവനത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റുകയും ചെയ്തു. സഭ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. മനുഷ്യരക്ഷ പൂർത്തിയാക്കുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈശോ സഭ സ്ഥാപിച്ചത്. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും സ്നേഹഭാചനങ്ങളും എന്ന നിലയിൽ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവേൻ എന്ന് പൗലോസ് ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണെന്ന് പത്രോസ് ലീഹായും പഠിപ്പിക്കുന്നു. അതിനാൽ ദൈവം തൻ്റെ ഏകജാതനായ ഈശോയിലൂടെ തിരഞ്ഞെടുക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്തവരുടെ സമൂഹമാണ് സഭ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കുമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമ്മൾ ഈ രക്ഷയും ദൈവപുത്ര സ്ഥാനവും സ്വന്തമാക്കി വളരണം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. എഫേസൂസ് 1:3-14 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫേസൂസ് 1:4. നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച ദൈവമേ, സഭയോടൊത്തു ചിന്തിക്കുവാനും സഭയെ സ്നേഹിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ. എന്റെ തീരുമാനം തിരുസഭയിൽ അംഗമാകാനുള്ള അനുഗ്രഹം നൽകിയതിന് എന്നും ഞാൻ ദൈവത്തിന് നന്ദി പറയും. സഭയോടൊത്ത് ചിന്തിക്കാം. മനുഷ്യരെ ശാരീരികമായി മാത്രമല്ല അരൂപയിൽ കൂടിയും ഒന്നിപ്പിക്കാനും അങ്ങനെ അവർ ദൈവത്തിൻ്റെ പുതിയ ജനമായി തീരാനും വേണ്ടി യഹൂദരിൽ നിന്നും പുറജാതിയിൽ നിന്നും അവരെ വിളിച്ചുകൂട്ടിക്കൊണ്ടാണ് ഈശോ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. തിരുസഭ 9. മാതൃസഭയെ അറിയാൻ മാർത്തോമാ സ്നേഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവർ മാർത്തോമാ നസ്രാണികൾ എന്നറിയപ്പെട്ടു. നസ്രായനായ ഈശോയുടെ അനുഗാമികൾ എന്ന അർത്ഥത്തിലാണ് നസ്രാണികൾ എന്ന പേര് വന്നത്. പഴയകാലത്ത് മലബാർ തീരം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്താണ് നസ്രാണികൾ അധിവസിച്ചിരുന്നത്. അതിനാൽ ഈ സഭാ സമൂഹം പിന്നീട് മലബാർ സഭ എന്ന് വിളിക്കപ്പെട്ടു. ആരാധനാക്രമം സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട് സീറോ എന്ന വിശേഷണം കൂടി ചേർക്കപ്പെട്ടു. ഇന്ന് ഈ സഭ സീറോ മലബാർ സഭ എന്നറിയപ്പെടുന്നു.